മാത്രമാകത്തും. നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച ചിന്തിച്ച കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ആരൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ദൈവവചനത്തിൽ നിന്ന് നോക്കി കേട്ടു എന്നെനിക്കറിയില്ല. നമ്മൾ ദൈവവചനം സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെയാണോ എന്ന് നോക്കാനുള്ള റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. യേശുക്രിസ്തുവിന്റെ രണ്ട് മിനിസ്ട്രീസ്, അതിനെയാണ് നമ്മൾ ബുധനാഴ്ച ചിന്തിച്ചത്. എന്തൊക്കെയാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ ഉള്ള രണ്ട് ശുശ്രൂഷകൾ യേശുക്രിസ്തുവിന്റെ, ഇല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ ദൈവവചനത്തിൽ പറയുന്ന രണ്ട് ശുശ്രൂഷകൾ? ഒന്ന്, ദൈവത്തിന്റെ വിശുദ്ധ കുഞ്ഞാടായിട്ടു. രണ്ടാമത്തേത്, ദൈവത്തിന്റെ തികഞ്ഞവനായി തീർന്ന മഹാപുരോഹിതനായിട്ട്. ബൈബിളിലെ ആദ്യത്തെ ഉപദേശം, അല്ലെങ്കിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശം, യേശു ക്രിസ്തു ദൈവത്തിന്റെ കുഞ്ഞാട് എന്നുള്ളതാണ്. ദൈവത്തിന്റെ മഹാപുരോഹിതൻ എന്നുള്ളതല്ല. ആദ്യത്തെ ഏറ്റവും യേശുക്രിസ്തു ഭൂമിയിൽ വന്നത് തന്നെ, യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ തന്നെ യേശുക്രിസ്തു വിശുദ്ധനായിരുന്നു. യേശുക്രിസ്തുവിൽ ഒരു സമയത്തും പാപമുണ്ടായിരുന്നില്ല. യേശുക്രിസ്തു ദൈവത്തിന്റെ വിശുദ്ധ പ്രജയായിരുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 1:35 യേശുക്രിസ്തു ജനിക്കുന്നതിനെ പറ്റി പറയുമ്പോൾ ദൂതൻ പറയാണ്, നിന്നിൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ യേശു എന്ന് വിളിക്കപ്പെടും. വിശുദ്ധ പ്രജയാണ് യേശുക്രിസ്തു, പരിശുദ്ധാത്മാവിനാലുള്ള ആ വിശുദ്ധ പ്രജ. എബ്രായ ലേഖനം 9:14 യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ അവസാനത്തെ പറ്റി പറയുമ്പോൾ പറയാണ്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച യേശുവിന്റെ രക്തം. നേരം യേശുക്രിസ്തുവിന്റെ ജനനം മുതൽ യേശുക്രിസ്തു തന്റെ ജീവിതം ക്രൂശിൽ യാഗമായി അർപ്പിക്കുന്നത് വരെയും യേശുക്രിസ്തു വിശുദ്ധനായിരുന്നു, ഹോളിയായിരുന്നു, അൺഡിഫൈൽഡ് ആയിരുന്നു, പാപമില്ലാത്തവനായിരുന്നു. ഈ ഭൂമിയിലുള്ള എല്ലാ വ്യക്തികളിൽ നിന്നും വ്യത്യസ്തനായി യേശുക്രിസ്തു പാപമില്ലാത്തവനായി ഭൂമിയിലേക്ക് വന്നു, പാപമില്ലാത്തവനായി തന്നെ ജീവിച്ചു, പാപമില്ലാത്തവനായി തന്നെ പാപപരിഹാരയാഗമായി തന്റെ ദേഹത്തെ അർപ്പിച്ചു. ഇതാണ് ബൈബിളിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശം. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് പാപമില്ലാത്തവനായിട്ട് തന്നെയാണ്. ദൈവം പാപമുള്ളവനായിട്ട് ഒരു തന്നെ സൃഷ്ടിക്കുകയില്ല. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് പാപമില്ലാത്തവനായിട്ടാണ്. എന്നാൽ പാപം കടന്നപ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ പാപം കയറി. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവവചനത്തിൽ മൂന്ന് പാർട്ട് മനുഷ്യനുണ്ട് എന്നുള്ള ദൈവവചനത്തിൽ പറയുന്നുണ്ട്. മനുഷ്യന്റെ ഈ മൂന്ന് ഭാഗത്തിലേക്കും പാപം കടന്നു കയറി. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. മനുഷ്യന്റെ ഹൃദയം പാപത്തിന്റെ ഉറവിടമായി തീർന്നു. ആ പാപത്തിന്റെ ഉറവിടമായിട്ടുള്ള മനുഷ്യന്റെ ആത്മാവ് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് വേർപെട്ടപ്പോൾ മനുഷ്യന്റെ ആത്മാവ് മരിച്ചു. അതോടുകൂടി അവിടം പാപത്തിന്റെ ഒരു ജനറേറ്റിംഗ് സോഴ്സ് ആയി തീർന്നു, സിൻ ജനറേറ്റിംഗ് ഫാക്ടറി ആയി തീർന്നു. ആ പാപത്താൽ മനുഷ്യന്റെ ദേഹി സോൾ കറപ്റ്റഡ് ആയി തീർന്നു, മലിനമായി തീർന്നു. ആ മലിനമായ സോളിനെയാണ് ദൈവവചനത്തിൽ ജഡം എന്നുള്ള വാക്കുകൊണ്ട് മിക്കവാറും ഉപയോഗിക്കുന്നത്. അങ്ങനെ മനുഷ്യന്റെ ദേഹി ഡിഫൈൽഡ് ആയി തീർന്നു, കറപ്റ്റഡ് ആയി തീർന്നു. മനുഷ്യന്റെ ദേഹി എന്ന് പറയുമ്പോൾ ചിന്തകൾ, വിചാരങ്ങൾ, ഇച്ഛ എല്ലാം കറപ്റ്റഡ് ആയപ്പോൾ അതിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ശരീരം സ്വാഭാവികമായിട്ടും പാപത്തിന്റെ അധീനതയിലേക്കായി തീർന്നു. അങ്ങനെ മനുഷ്യന്റെ ശരീരത്തിൽ കൂടി പാപത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടാനായിട്ട് തുടങ്ങി. മനുഷ്യന്റെ ശരീരം എന്നത് ദൈവത്തിന്റെ, ഇല്ലെങ്കിൽ പിശാചിന്റെ, ആരുടെയെങ്കിലും ഇൻസ്ട്രുമെന്റ് ആവും. അതൊരു ശരീരം അതിൽ തന്നെ പാപമല്ല, എന്നാൽ അത് ആരാണ് ഉപയോഗിക്കുന്നതനുസരിച്ചിട്ടാണ് അതിന്റെ പാപമാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ദൈവത്തിന്റെ ഉപകരണമായിരുന്ന, ദൈവത്തിന്റെ ഗ്ലോറിയെ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന ഇൻസ്ട്രുമെന്റ് ആയിരുന്ന മനുഷ്യൻ പിശാചിനെ മാനിഫെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. റോമലേഖനം 6:19 6:19 പറയാണ്, നിങ്ങൾ മുമ്പേ നിങ്ങളുടെ അവയവങ്ങളെ അനീതിക്കും അധർമ്മത്തിനും അടിമകളായി സമർപ്പിച്ചിരുന്നു. അന്നേരം അനീതിയുടെയും അധർമ്മത്തിന്റെയും അൺറൈച്ചസ്നെസ്സിന്റെ മാനിഫെസ്റ്റേഷനായിരുന്നു പിശാചിനാൽ ഉപയോഗിക്കപ്പെടുന്ന മനുഷ്യന്റെ ശരീരം. അങ്ങനെ ആയിരിക്കുമ്പോൾ, അങ്ങനെയുള്ള ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും അങ്ങനെ ആയിരിക്കുമ്പോൾ, യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് രണ്ടാം മനുഷ്യനായി, ഒടുക്കത്തെ ആദമായി ഭൂമിയിലേക്ക് വന്നു. അവനിൽ പാപമില്ലായിരുന്നു, അവനിൽ പാപത്തിന്റെ ജനറേറ്റിംഗ് സോഴ്സ് ആയിട്ടുള്ള ഹൃദയമില്ലായിരുന്നു, അതിനുപകരം ദൈവം വസിക്കുന്ന ഹൃദയമായിരുന്നു. അവന്റെ ദേഹി പാപത്താൽ മലിനമായിരുന്നില്ല, അഥവാ അവന്റെ ദേഹി ദൈവത്തിന്റെ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടുന്ന ദേഹിയായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും യേശുക്രിസ്തു തന്റെ പ്രവൃത്തികളിൽ കൂടി പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തി. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിലൊക്കെ യേശുക്രിസ്തു പറയുന്നത്, എന്നെ കാണുന്നവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു, എന്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. അപ്പോൾ യേശുക്രിസ്തു അങ്ങനെയാണ് ഈ ഭൂമിയിലേക്ക് വന്നത്. അങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ച യേശുക്രിസ്തു തന്റെ ജീവിതത്തിന്റെ അവസാനം തന്നെ തന്നെ ഒരു പെർഫെക്റ്റ് സാക്രിഫൈസ് ആയി കർത്താവിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. അങ്ങനെ തന്റെ ജീവിതത്തെ കർത്താവ് പൂർണമായിട്ടും പിതാവിന് സമർപ്പിച്ചു. അങ്ങനെ ആ പെർഫെക്റ്റ് സാക്രിഫൈസിൽ കൂടി ദൈവം നമ്മുടെ പാപങ്ങളെ എടുത്തു മാറ്റുക മാത്രമല്ല, നമ്മുടെ പാപ ഹൃദയവും എടുത്തു മാറ്റി. അതാണ് റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിന്റെ 3 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ, കൊലോസ്യലേഖനം 2-ാമത്തെ അധ്യായത്തിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. ഈ വാക്യങ്ങളിൽ രണ്ടിടത്തും പറഞ്ഞിരിക്കുന്നത് മനുഷ്യന്റെ ഹൃദയത്തെ പരിശോധന ചെയ്തു, മനുഷ്യന്റെ പഴയ ഹൃദയം എടുത്തുമാറ്റി, പഴയ മനുഷ്യൻ അവനോട് ക്രൂശിക്കപ്പെട്ടു. എന്നാൽ അത് മാറ്റി യേശുക്രിസ്തുവിന്റെ ഹൃദയം തന്നു. ദൈവം വീണ്ടും മനുഷ്യന് വസിക്കാനായിട്ട് ദൈവത്തിന്റെ ആത്മാവിൽ വരുന്നു. എന്നാൽ മനുഷ്യന്റെ സോൾ, മനുഷ്യന്റെ ദേഹി, മനുഷ്യന്റെ ജഡം ഇപ്പോഴും വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. അത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലും ദൈവത്തിന്റെ വചനത്താലും ഓരോ ദിവസവും ശുദ്ധീകരിക്കപ്പെടുകയും നമ്മുടെ മനസ്സ് പുതുക്കി 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 നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ഒരിക്കൽ നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ ഇങ്ങനെ തന്നെത്താൻ വിശുദ്ധീകരിച്ച് മുമ്പോട്ട് പോകുന്ന വ്യക്തികൾ കർത്താവിന്റെ വരവെങ്കിൽ ശരീരവും രൂപാന്തരപ്പെട്ട് കർത്താവിനോടുകൂടി എടുക്കപ്പെടും. അവരുമായി കർത്താവ് ഈ ഭൂമിയിൽ വന്ന് പുതിയ ആകാശത്തിൽ, അല്ലെങ്കിൽ ഈ ഭൂമിയിൽ വന്ന് 1000 ആണ്ട് വാഴ്ചയും അതിനുശേഷം പുതിയ ആകാശം പുതിയ ഭൂമിയും. ഞാൻ ജസ്റ്റ് തുടക്കം മുതൽ അവസാനം വരെ ജസ്റ്റ് ഷോർട്ടായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ദൈവവചനത്തിന്റെ അടിസ്ഥാന ഉപദേശം. എന്നാൽ ഇതിലെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തു ദൈവത്തിന്റെ ഹോളി ലാമ്പാണ് എന്നുള്ളതാണ്, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ വിശുദ്ധ പാപമില്ലാത്ത കുഞ്ഞാടാണെന്നുള്ളതാണ്. അതാണ് ഈ പറഞ്ഞ അടിസ്ഥാനമായിട്ടുള്ള ഉപദേശത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ മാറ്റമില്ലാതെ പോകുന്ന ഉപദേശം. കാരണം ആ ഒരു ഉപദേശത്തിൽ എവിടെയെങ്കിലും തെറ്റിയാൽ മനുഷ്യന്റെ രക്ഷ അതോടുകൂടി ചോദ്യം ചെയ്യപ്പെടും. കാരണം മനുഷ്യനെ വീണ്ടെടുക്കാൻ, നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ വന്ന് മനുഷ്യനെ വീണ്ടെടുക്കാൻ കഴിയാത്തതുകൊണ്ടാണ് യേശു ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് മനുഷ്യനായി ഭൂമിയിൽ വന്നത്. ആ മനുഷ്യന് പാപം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ദൈവവചനത്തിലെ പ്രീ റിക്വസ്റ്റ് ആണ്. യോഹന്നാൻ 1:29 യേശു ക്രിസ്തു വരുമ്പോൾ യേശുക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ പറയാണ്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്, ലാംബ് വിച്ച് ടേക്സ് അവേ ദ സിൻ ഓഫ് ദ വേൾഡ്, പാപം എടുത്തു മാറ്റുന്ന ദൈവത്തിന്റെ കുഞ്ഞാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 1 യോഹന്നാൻ 3:5 അതിന്റെ തുടർച്ചയായി യോഹന്നാൻ പറയാണ്, പാപങ്ങളെ നീക്കുവാൻ, പാപങ്ങളെ ചുമന്നൊഴിക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ, അവനിൽ പാപം ഇല്ല. അന്നേരം തിരിച്ചു പറഞ്ഞാൽ അവനിൽ പാപം ഉണ്ട്. ഏതെങ്കിലും രീതിയിൽ അവന്റെ ദേഹിയിലോ ദേഹത്തോ എവിടെയെങ്കിലും പാപം അല്പമെങ്കിലും ഉണ്ട് എന്നുള്ളൊരു ഉപദേശം വന്നാൽ അതിന്റെ അർത്ഥം അവന് പാപത്തെ ചുമന്നിരിക്കാനായിട്ടുള്ള അവൻ ഹീസ് ഡിസ്ക്വാളിഫൈഡ്. അപ്പോൾ യേശുക്രിസ്തു നമ്മുടെ ജഡത്തിൽ വന്നു എന്ന ഉപദേശം ബൈബിൾ പഠിപ്പിക്കുന്നില്ല. നമ്മുടെ പാപജടത്തിലോ നമ്മുടെ പാപദേഹിയിലോ, അതിന് പകരം യേശുക്രിസ്തു വന്നത് വ്യക്തമായി ദൈവം പഠിപ്പിക്കുകയാണ്. യേശുക്രിസ്തു വന്നത് പരിശുദ്ധനായിട്ടാണ്, യേശുക്രിസ്തു ജീവിച്ചത് പരിശുദ്ധനായിട്ടാണ്, യേശുക്രിസ്തു തന്റെ ജീവനെ അർപ്പിച്ചതും പരിശുദ്ധയാഗമായിട്ടാണ് എന്നാണ് ദൈവത്തിലെ അടിസ്ഥാന ഉപദേശം. ഞാൻ പക്ഷെ ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും തന്നെ, ഇത്രയും പറഞ്ഞ കാര്യങ്ങളിലൊന്നും തന്നെ യേശുക്രിസ്തു മഹാപുരോഹിതൻ എന്നുള്ള ശുശ്രൂഷ ഇവിടെ എങ്ങും വരുന്നില്ല. കാരണം ഇതെല്ലാം യേശുക്രിസ്തു ഒരു കുഞ്ഞാടായിട്ട് ഭൂമിയിൽ ദൈവത്തിന്റെ യാഗ മൃഗമായി ഭൂമിയിൽ വന്നു ജീവിച്ചു, തന്റെ ശരീരത്തെ യാഗമായി അർപ്പിച്ചു, മനുഷ്യനെ വീണ്ടെടുത്തു. ഇതിനൊന്നും യേശുക്രിസ്തു മഹാപുരോഹിതനായിട്ട് വരേണ്ട കാര്യമില്ല. കാരണം യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത ശുശ്രൂഷ ഇവിടെ എങ്ങും ആപ്ലിക്കബിൾ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു മഹാപുരോഹിതനാണ് എന്നുള്ള ഉപദേശം ആദ്യമായി വരുന്നത് എബ്രായ ലേഖനത്തിലാണ്. ഞാൻ ഇത്രയും ആദ്യത്തെ കാര്യം ഇത്ര എംഫസൈസ് ചെയ്ത് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ 2-ാമത്തെ ഇല്ലെങ്കിൽ അടുത്ത ശുശ്രൂഷയാണ് ദൈവത്തിന്റെ മഹാപുരോഹിതൻ എന്നുള്ള ശുശ്രൂഷ. ഈ ദൈവത്തിന്റെ മഹാപുരോഹിതൻ എന്നുള്ള ശുശ്രൂഷയെ വിശദീകരിക്കുന്നത്, വ്യക്തമായി വിശദീകരിക്കുന്നത് ഏക പുസ്തകത്തിൽ വിശദീകരിക്കുന്നത് എബ്രായ ലേഖനത്തിലാണ്. അന്നേരം ദൈവത്തിന്റെ മഹാപുരോഹിതൻ എന്നുള്ള ആ ശുശ്രൂഷയെ വിശദീകരിക്കുമ്പോൾ, എംഫസൈസ് ചെയ്യുമ്പോൾ, ആദ്യത്തെ ട്രൂത്തിനെ നള്ളിഫൈ ചെയ്തുകൊണ്ടാകരുത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ദൈവത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഉപദേശം നമ്മുടെ മനസ്സിൽ ഇല്ലെങ്കിൽ ഒരു ട്രൂത്തിനെ എംഫസൈസ് ചെയ്യുകയും മറ്റേ ട്രൂത്തിനെ നമ്മൾ നള്ളിഫൈ ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണ് ദുരുപദേശങ്ങൾ ഉണ്ടാകുന്നത്. ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ഉപദേശം പോകുമ്പോഴാണ് അത് തെറ്റായിട്ടുള്ള ഉപദേശം. അന്നേരം യേശുക്രിസ്തു മഹാപുരോഹിതനാണ് എന്ന് എബ്രായ ലേഖനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. എന്നാൽ അത് ഈ ഒരു അടിസ്ഥാന ഉപദേശം മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ ഇനി പറയുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഓക്കെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, യേശുക്രിസ്തു എപ്പോഴാണ് ദൈവത്തിന്റെ കുഞ്ഞാടായി മാറിയത്? ഇല്ലെങ്കിൽ എപ്പോഴായിരുന്നു യേശുക്രിസ്തു ദൈവത്തിന്റെ കുഞ്ഞാടായി വന്നത്? നമുക്കറിയാം, ഞാൻ ഇത്ര നേരം പറഞ്ഞ സ്ഥിതിയിൽ തന്നെ നിങ്ങൾക്കറിയാം, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് തന്നെ ദൈവത്തിന്റെ കുഞ്ഞാടായിട്ടായിരുന്നു. യേശുക്രിസ്തു ജീവിതം അർപ്പിക്കുന്നവരെയും ദൈവത്തിന്റെ കുഞ്ഞാട് തന്നെയായിരുന്നു, ഫ്രം ബർത്ത് ടു ഡെത്ത് അല്ലെ. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഏത് സമയത്ത് വേണമെങ്കിലും ഒരു ഹൈപ്പോത്തറ്റിക്കൽ ചിന്തയാണ് എങ്കിൽ തന്നെ, ഏത് സമയത്ത് വേണമെങ്കിലും യേശുക്രിസ്തു മരിച്ചാലും ആ മരണം ദൈവത്തിന് അർപ്പിക്കപ്പെടുന്ന നിഷ്കളങ്കയാഗം തന്നെയാകുമായിരുന്നു അല്ലെ. കാരണം ഏത് സമയത്ത് മരിച്ചാലും യേശുക്രിസ്തുവിൽ പാപമില്ല. യേശുക്രിസ്തു പാപത്തെ ജയിച്ച് വിശുദ്ധനായി തീർന്നതല്ല, തന്റെ ഉള്ളിലുള്ള പാപങ്ങളെ ഒന്നൊന്നൊന്നായിട്ട് മാറ്റിയെടുത്ത് വിശുദ്ധനായി തീർന്നതല്ല. എന്നാൽ യേശുക്രിസ്തു എപ്പോഴും വിശുദ്ധനായിരുന്നു, എപ്പോഴും പരിശുദ്ധനായിരുന്നു. അതുകൊണ്ട് യേശുക്രിസ്തുവിന് ഏത് സമയത്ത് വേണമെങ്കിലും മരിച്ചാലും യേശുക്രിസ്തു ദൈവത്തിന്റെ പെർഫെക്റ്റ് യാഗമ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം, ഞാൻ പറയുന്നതുകൊണ്ട് നിങ്ങൾ വിശ്വസിക്കണമെന്നില്ല, അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്. ഏത് സമയത്ത് യേശുക്രിസ്തു മരിച്ചാലും യേശുക്രിസ്തു ദൈവത്തിന്റെ പ്രസാദകരമായിട്ടുള്ള യാഗം തന്നെയാണ്. കാരണം പാപമില്ലാത്ത ഊനമില്ലാത്ത യാഗമാണ് ദൈവത്തിന് വേണ്ടത്. പാപമില്ലാത്തവനാണ് ദൈവം പാപത്തെ ചുമതുരിക്കാൻ കഴിയുന്നത്. യേശുക്രിസ്തു വന്നപ്പോൾ തന്നെ ആ ക്വാളിഫിക്കേഷനോടുകൂടിയാണ് വന്നത്. എന്നാൽ രണ്ടാമത്തെ ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ ചോദിക്കാം, യേശുക്രിസ്തു എപ്പോഴാണ് ദൈവത്തിന്റെ മഹാപുരോഹിതനായി മാറിയത്? ഈ ചോദ്യത്തിന് നിങ്ങൾ എന്ത് ഉത്തരം പറയും? എന്താണ് അതിന്റെ ഉത്തരം? എപ്പോഴാണ് യേശുക്രിസ്തു ദൈവത്തിന്റെ മഹാപുരോഹിതനായത്? ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ ഓർമ്മ, ഇല്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറയാവുന്നതുള്ളൂ. എപ്പോഴാണ് യേശുക്രിസ്തു മഹാപുരോഹിതനായത്? യേശുക്രിസ്തുവിന്റെ 10-ാമത്തെ വയസ്സിൽ യേശുക്രിസ്തു മഹാപുരോഹിതനായോ? 20-ാമത്തെ വയസ്സിൽ? 25-ാമത്തെ വയസ്സിൽ? എപ്പോഴാണ് യേശുക്രിസ്തു മഹാപുരോഹിതനായത്? എപ്പോഴാണ്? ക്രൂശിൽ മരിച്ചപ്പോൾ അല്ലേ. ക്രൂശിൽ മരിച്ചപ്പോൾ എന്നതിനേക്കാൾ കുറച്ചുകൂടി കൃത്യമായ ഉപദേശം ഉയർത്തെഴുന്നേൽപ്പെട്ടപ്പോൾ എന്നാണ്. അതാണ് ദൈവവചനത്തിൽ ഞാൻ വീണ്ടും പറയുന്നതുകൊണ്ട് നിങ്ങൾ ഇതൊന്നും എടുക്കണമെന്നില്ല. ദൈവവചനത്തിൽ നിന്ന് വായിച്ചോക്കെ. ഈ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം, ഇതിലൊക്കെ എന്ത് റിലവൻസ്, ഐ ഡോണ്ട് കെയർ, യേശുക്രിസ്തു എപ്പം മഹാപുരോഹിതനായ നമുക്കെന്ത് അല്ലെ. നമ്മുടെ ആ ഒരു ആറ്റിറ്റ്യൂഡോട് കൂടി ഈ ദൈവവചനം നമ്മൾ പഠിച്ചാൽ ഉള്ള പ്രശ്നം നമ്മൾ ഒരുപാട് തെറ്റുകളിലേക്ക് പോകും. ആരെങ്കിലും പറയുന്നതൊക്കെ നമ്മൾ വിശ്വസിച്ചു പോകും. യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ കുഞ്ഞാട് എന്നുള്ള തന്റെ ശുശ്രൂഷ തികയുന്നിടത്താണ് യേശുക്രിസ്തു മഹാപുരോഹിതനായിട്ട് തന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നത്. ഞാനിത് പറയാനുള്ള കാര്യം, എടുത്തു പറയാനുള്ള കാര്യം, യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ യേശുക്രിസ്തു മഹാപുരോഹിതനായിരുന്നില്ല, മഹാപുരോഹിത ശുശ്രൂഷ യേശുക്രിസ്തു ചെയ്തിട്ടുമില്ല. അങ്ങനെ പഠിപ്പിക്കുന്നവരുണ്ട്. ബൈബിൾ അങ്ങനെ പഠിപ്പിക്കുന്നില്ല എന്ന് ഞാൻ പറയുമ്പോൾ, ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് ബൈബിളിൽ നിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഞാൻ പറയുന്നത് തെറ്റാവാനായിട്ടുള്ള സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. കാരണം ആരും പറയുന്ന 100% ശരിയാവാനുള്ള സാധ്യത, പക്ഷെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളും ദൈവവചനത്തിൽ നിന്ന് ശരിയാണെന്ന് എനിക്കുള്ള ബോധ്യമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ മഹാപുരോഹിതനായിരുന്നില്ല, മഹാപുരോഹിത ശുശ്രൂഷ ചെയ്തിട്ടുമില്ല. എന്നാൽ പലരും പഠിപ്പിക്കുന്ന, ഞാൻ കഴിഞ്ഞ ആഴ്ച തന്നെ പറഞ്ഞു, യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ മഹാപുരോഹിതനായിരുന്നു, യേശുക്രിസ്തു പരീക്ഷിക്കപ്പെട്ടതും യേശുക്രിസ്തു കരഞ്ഞതും യേശുക്രിസ്തു നിലവിളിച്ചതും യേശുക്രിസ്തുവിന്റെ എല്ലാ കാര്യങ്ങളും യേശുക്രിസ്തു മഹാപുരോഹിതൻ എന്ന നിലയിലാണ് ഈ ഭൂമിയിൽ ചെയ്തത്. അത് ചെയ്തത് യേശുക്രിസ്തുവിന് വേണ്ടിയിട്ടല്ല, തന്റെ ഉള്ളിലുള്ള മനുഷ്യരെ വഹിച്ചുകൊണ്ട് അവരുടെ റെപ്രസെന്റേറ്റീവായി മഹാപുരോഹിത ശുശ്രൂഷയാണ് യേശുക്രിസ്തു ചെയ്തത് എന്നാണ് പ്രബലമായിട്ടുള്ള ടീച്ചിങ്. എന്നാൽ ബൈബിൾ അത് പഠിപ്പിക്കുന്നില്ല. ബൈബിൾ പഠിപ്പിക്കുന്ന യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷ കുഞ്ഞാട് എന്നുള്ള നിലയിലായിരുന്നു. ആ ജീവിതം അവസാനിക്കുന്നിടത്താണ് യേശുക്രിസ്തുവിന്റെ മഹാപുരോഹിത ശുശ്രൂഷ തുടങ്ങുന്നത്. ദൈവവചനത്തിൽ വാക്യങ്ങളുണ്ടോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെപ്പറ്റി? നമുക്ക് ഈ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, യേശുക്രിസ്തു ബൈ നേച്ചർ ഹി വാസ് ഓൾവേസ് ഹോളി. യേശുക്രിസ്തു ബൈ നേച്ചർ ഹി വാസ് പെർഫെക്റ്റ്. പക്ഷേ യേശുക്രിസ്തു മഹാപുരോഹിതനാകുന്നത് പെർഫെക്റ്റഡ് ആയതിന് ശേഷമാണ്. ഇത് തമ്മിൽ വ്യത്യാസമുണ്ട്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ തന്നെ വിശുദ്ധനായിരുന്നു. മലയാളത്തിൽ വാക്യത്തിൽ പറഞ്ഞ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ തന്നെ വിശുദ്ധനായിരുന്നു. എന്നാൽ യേശുക്രിസ്തു തികഞ്ഞവനായിത്തീരുന്നത് തന്റെ ജീവിതത്തിന്റെ അനുസരണം പഠിച്ച് തികഞ്ഞവനാവുകയാണ് ചെയ്തത്. എപ്പോഴാണ് യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തു അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്നത്? എപ്പോഴാണ് യേശുക്രിസ്തു അനുസരണം പഠിച്ച് തികഞ്ഞവനായി തീർന്നത്? എപ്പോഴാണ് ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്നതാണ്. അന്നേരം യേശുക്രിസ്തുവിന്റെ ക്ലാസ്, അനുസരണത്തിന്റെ ക്ലാസ് യേശുക്രിസ്തുവിന്റെ 10-ാം വയസ്സിലും കഴിഞ്ഞില്ല, 20-ാം വയസ്സിലും കഴിഞ്ഞില്ല, 25-ാമത്തെ വയസ്സിലും കഴിഞ്ഞില്ല. യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്തോളമാണ് ആ അനുസരണത്തിന്റെ ക്ലാസ് നീണ്ടത്. ഫിലിപ്പിലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യം തന്നെയാണ്, ക്രൂശിലെ മരണത്തോളം അവൻ തന്നെത്താൻ താഴ്ത്തി. യേശുക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തു എന്താണ് ചെയ്യുന്നുള്ളത്? ഫിലിപ്പിലേഖനത്തിൽ പറയാണ്, അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കണമെന്ന് വിചാരിക്കാതെ ദാസിരൂപമെടുത്ത് മനുഷ്യവേഷത്തിൽ തന്നെത്താൻ താഴ്ത്തി എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഹി എംപ്റ്റീഡ് ഹിംസെൽഫ് ആൻഡ് ഹംബിൾഡ് ഹിംസെൽഫ് എന്ന് പറഞ്ഞാണ്. ആ പറയുന്ന കേൾക്കുമ്പോൾ തന്നെ അറിയാം യേശുക്രിസ്തു സ്വന്തമായി തന്നെത്താൻ താഴ്ത്തുകയായിരുന്നു. അല്ലാതെ ഒരു യന്ത്രമനുഷ്യനെ പോലെ, ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു ഒരു സ്വിച്ച് ഇട്ടപ്പോൾ യന്ത്രമനുഷ്യൻ ഓടുന്ന പോലെ ചെയ്യുകയായിരുന്നില്ല, തന്നെത്താൻ താഴ്ത്തുകയായിരുന്നു. യേശുക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ അവസാനം എബ്രായ ലേഖനം 9:14 പറയാണ്, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച യേശുക്രിസ്തുവിന്റെ രക്തം. അന്നേരം യേശുക്രിസ്തു തന്നെത്താൻ ഭൂമിയിലേക്ക് താഴ്ത്തിക്കൊണ്ട് ഭൂമിയിലേക്ക് വന്നു. യേശുക്രിസ്തു തന്നെത്താൻ ജീവിത അവസാനം അർപ്പിച്ചു. അപ്പോൾ അതൊരു അനുസരണം, തന്നെത്താൻ ഉള്ള ഒരു അനുസരണത്തിന്റെ ക്ലാസ് യേശുക്രിസ്തു സ്വർഗത്തിൽ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു വെച്ചപ്പോൾ തുടങ്ങി. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. ആ ക്ലാസ് തുടർന്നുകൊണ്ടേയിരുന്നു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ വെച്ച് പറഞ്ഞു, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം ചെയ്യുവാൻ, ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വന്നിരിക്കുന്നു. യേശുക്രിസ്തു പറഞ്ഞു, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നത് തന്നെ എന്റെ ആഹാരം. അങ്ങനെ ദൈവത്തിന്റെ ഇഷ്ടം സന്തോഷത്തോടുകൂടി ചെയ്ത യേശുക്രിസ്തു ജീവിതത്തിന്റെ അവസാനം വരുമ്പോൾ ഗെത്സെമനെയിൽ വെച്ചും പറയാണ്, പിതാവേ എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നടക്കട്ടെ എന്ന് പറഞ്ഞ് തന്റെ വില്ലിനെ പിതാവായ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുന്നു. ഇതാണ് തന്നെത്താൻ താഴ്ചയുള്ള അനുസരണം. ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്ന അനുസരണമാണ്. അതിന്റെ അവസാനം എന്തായി തീർന്നു പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ തന്റെ ക്രൂശിൽ തന്റെ ജീവനെ തന്നെത്താൻ അർപ്പിച്ചു. പിതാവേ എന്റെ ആത്മാവിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ന് അർപ്പിച്ചു. അവിടെയാണ് യേശുക്രിസ്തു മഹാപുരോഹിതനായത്. അങ്ങനെയാണോ ബൈബിൾ പഠിപ്പിക്കുന്നത്? നമുക്ക് കഴിഞ്ഞ ആഴ്ച വായിച്ച വാക്യത്തിലേക്ക് വരും. എബ്രായ ലേഖനം 5:7-10 വാക്യങ്ങൾ. ഇവിടെ യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവിതകാലത്തെ കാര്യമാണ് പറയുന്നത്. ഞാനിത് പറഞ്ഞു, ഈ സംഭവം നേരെ പോയിന്റ് ചെയ്യുന്നത് ഗെത്സെമനെയിലേക്കാണ്. യേശുക്രിസ്തുവിന്റെ ഐഹിക ജീവിതകാലത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോഴാണ്. അവിടെ വരുമ്പോൾ യേശുക്രിസ്തു അവസാനത്തെ അനുസരണം പഠിച്ച് തികയുന്നതിന്റെ പെർഫെക്ഷനിലേക്ക് എത്തുന്നതിന്റെ ആ കാര്യമാണ് പറയുന്നത്. അവിടെ പറയുകയാണ്, പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം മഹാപുരോഹിതൻ എന്ന നാമം ദൈവത്താൽ ലഭിച്ചിരിക്കുന്നു. ഇംഗ്ലീഷ് ആൻഡ് ഹാവിംഗ് ബീൻ മെയ്ഡ് പെർഫെക്റ്റ് ഹി ബിക്കെയിം ടു ഓൾ ദോസ് ഹു ഒബേ ടു ഹിം ദ സോഴ്സ് ഓഫ് എറ്റേണൽ സൽവേഷൻ ബീങ് ഡെസിഗ്നേറ്റഡ് ബൈ ഗോഡ് ആസ് എ ഹൈ പ്രീസ്റ്റ് അക്കോർഡിംഗ് ടു ദ ഓർഡർ ഓഫ് മൽക്കീസേദെക്ക്. ഇത് തുടർച്ചയായിട്ടുള്ള വാക്യമാണ്. ആ വാക്യം ക്ലിയർ ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, യേശുക്രിസ്തു അനുസരണം പഠിച്ചു തികഞ്ഞവനായി മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം ഉള്ള മഹാപുരോഹിതൻ എന്ന നാമം ദൈവത്താൽ ലഭിച്ചിരിക്കുന്നു. ഇനി യേശുക്രിസ്തു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം, ഞാൻ ഇതിന്റെ തെളിവുകളാണ് പറയുന്നത്, ഞാൻ പറയുന്നതിന്റെ, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വെച്ചായിരുന്നില്ല മഹാപുരോഹിതനായത്, യേശുക്രിസ്തു മരണത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൂടിയാണ് ഈ മഹാപുരോഹിതനായെന്നുള്ളതിന്റെ തെളിവുകളാണ് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം, യേശുക്രിസ്തുവിനെ മഹാപുരോഹിതനായി അപ്പോയിന്റ് ചെയ്യുന്ന ഒരു വാക്യമുണ്ട്. എന്താണെന്നറിയുമോ ആ വാക്യം? ആ വാക്യമാണ് അതിന്റെ 5-ാമത്തെ വാക്യം, 5:5.
അവണ്ണം ക്രിസ്തുവും മഹാപുരോഹിതനാകുവാനുള്ള മഹത്വം സ്വതവേ എടുത്തില്ല. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് അവനോട് അരളി ചെയ്തവൻ അവന് കൊടുത്തതത്രേ. ഇതാണ് യേശുക്രിസ്തു മഹാപുരോഹിതനായിട്ടുള്ള അപ്പോയിന്റ്മെന്റ് വാക്യം. യേശുക്രിസ്തുവിനടുത്ത് പറയാണ്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന വാക്യത്തോടുകൂടിയാണ് ദൈവം അവനെ അപ്പോയിന്റ് ചെയ്യുന്നതാണ് ആ പറയുന്നതിന്റെ അർത്ഥം. അതെപ്പോഴാണ് സംഭവിച്ചത്? അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം അതിന്റെ 32-33 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവൃത്തി 13:32 അവിടെ പറയുകയാണ്, ദൈവം പിതാക്കന്മാരോട് ചെയ്ത ഒരു വാഗ്ദത്തമുണ്ട്. വാഗ്ദത്തമാണ്, ഇറ്റ്സ് എ പ്രോമിസ്. പ്രൊഫസി പോലുമല്ല, പ്രോമിസാണ്. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. അന്നേരം എപ്പോഴാണ് യേശു ക്രിസ്തുവിനെ ദൈവം ജനിപ്പിച്ചത്? ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ചോദ്യമാണ് ആൾക്കാർക്ക്. എപ്പോഴാണ് യേശു ക്രിസ്തുവിനെ ദൈവം ജനിപ്പിച്ചത്? ഇവിടെ പറഞ്ഞിരിക്കുന്നത് മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് അവിടെ പറയുന്നത്. അന്നേരം ഈ വാഗ്ദത്തം, പിതാക്കന്മാരോട് ദൈവം ചെയ്തിരുന്ന വാഗ്ദത്തം ഫുൾഫിൽ ആവുന്ന എവിടാണെന്നറിയാമോ? യേശു ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കുമ്പോൾ. ആ യേശു ക്രിസ്തുവിന്റെ മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിനെയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന ജനനം എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. ശരിക്കും മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിനെയാണ് ജനനം. അന്നേരം യേശു ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം ഫുൾഫില്ല് ചെയ്യുകയാണ്. നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കും എന്നുള്ള വാഗ്ദത്തം നിറവേറ്റിക്കൊണ്ട്. ഇത് യേശു ക്രിസ്തു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. അന്നേരം അതാണ് മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരമായിട്ടുള്ള മഹാപുരോഹിതനായിട്ട് യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റുകൊണ്ട് ആ ശുശ്രൂഷയിലേക്ക് കടക്കുന്നത്. എബ്രായലേഖനത്തിൽ എക്സ്റ്റെൻസീവായിട്ട് കോട്ട് ചെയ്യുന്ന 2 സങ്കീർത്തന വാക്യങ്ങളാണ് സങ്കീർത്തനം 2:7 സങ്കീർത്തനം 110:1 വാക്യങ്ങൾ. 2-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. സങ്കീർത്തനം 110:1 അതാണ് എക്സ്റ്റെൻസീവായിട്ട് വീണ്ടും വീണ്ടും കോട്ട് ചെയ്യുന്നത്. അതെപ്പോഴാണ് നടക്കുന്നത്? വായിച്ച സങ്കീർത്തനം 110-ാമത്തെ അധ്യായത്തിന് 1 വാക്യങ്ങൾ യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള മുഴുവനായിട്ടുള്ള പ്രവചനമാണ്. ഇവിടെ പറയാണ് യഹോവ എന്റെ കർത്താവിനോട്, യഹോവ എന്റെ കർത്താവിനോട് ക്രിസ്തുവിനോട് അരളി ചെയ്യുകയാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ എന്റെ പാദപീഠമാകുവോളം നീ എന്റെ വലത്തുഭാഗത്തിരിക്കുക. താഴേക്ക് ഉള്ള വാക്യങ്ങൾ വായിച്ചു കഴിയുമ്പോൾ അതിന് 4-ാമത്തെ വാക്യത്തിൽ പറയാണ്, നീ മൽക്കീസദേക്കിന്റെ ക്രമപ്രകാരം വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് യഹോവ സത്യം ചെയ്തു അനുതപിക്കുകയില്ല. നിന്റെ വലത്തു ഭാഗത്തിരിക്കുന്ന കർത്താവ് തന്റെ ക്രോധ ദിവസത്തിൽ രാജാക്കന്മാരെ തകർത്ത് കളയും. എപ്പോഴാണ് ഈ പ്രവചനം ഫുൾഫില്ലായത്? എപ്പോഴാണ് യേശു ക്രിസ്തു ഈ പ്രവചനം ഫുൾഫില്ലായത്? അവന്റെ മരിച്ചുയർത്തെഴുന്നേറ്റ് പിതാവിന്റെ വലത്തു ഭാഗത്തിരിക്കുമ്പോൾ. എബ്രായലേഖനം 10-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യം, യേശുവോ പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. നേരെ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 2 വാക്യങ്ങളാണ് കോട്ട് ചെയ്യുന്നത്. ഈ 2 വാക്യങ്ങളും ഫുൾഫില്ലാവുന്നത് യേശു ക്രിസ്തുവിന്റെ മരണ പിണ്ടുത്ഥാനത്തോടുകൂടിയാണ്. 3-ാമത്, യേശു ക്രിസ്തു മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുന്നത് എവിടെ നിന്ന് എവിടെയാണ് എന്നുള്ളത് എബ്രായലേഖനം അതിന്റെ 9-ാമത്തെ അധ്യായത്തിന്റെ 11 മുതലുള്ള വാക്യങ്ങളിൽ എഴുതിയിട്ടുണ്ട്. 11-12 വാക്യങ്ങൾ, എന്നാൽ ഇവിടെ പറയാണ് യേശു ക്രിസ്തു വിശുദ്ധ മന്ദിരത്തിലേക്ക് മഹാപുരോഹിതൻ ആടിന്റെ രക്തവുമായി മഹാപുരോഹിതൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിക്കുന്ന പോലെ യേശു ക്രിസ്തുവും വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി, വരുവാനുള്ള നന്മകൾ എന്ന് പറഞ്ഞാൽ ന്യൂ കവനന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ഹീ ഈസ് ദ പ്രീസ്റ്റ് ഓഫ് ന്യൂ കവനന്റ്. അതാണ് എബ്രായനും പത്താമത്തെ അധ്യായത്തിലേക്ക് പറയുന്നത്, ന്യായപ്രമാണം വരുവാനുള്ള നന്മകണ്ട നിഴലല്ലാതെ സാക്ഷാത് സ്വരൂപമായ അല്ല എന്ന് പറഞ്ഞിട്ട് വരുവാനുള്ള നന്മ എന്താണെന്ന് പറയുന്നത് അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ പറയാണ് ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായ വലിപ്പവും തികവേറിയും ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കളായ രക്തത്താലല്ല സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് സാധിച്ചു. ഈ വിശുദ്ധ മന്ദിരം എന്താണ്? അവിടെ പറയുന്ന യേശു ക്രിസ്തു ശുശ്രൂഷിക്കുന്ന യേശു ക്രിസ്തു തന്റെ രക്തവുമായി കടന്ന വിശുദ്ധ മന്ദിരം എന്താണ് എന്നുള്ളത് അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായ കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, വാസ്തവമായതിന്റെ പ്രതിബിംബമായിട്ടുള്ള കൈപ്പണിയായിട്ടുള്ള വിശുദ്ധ മന്ദിരമായിരുന്നു പഴയ നിയമത്തിലുണ്ടായിരുന്നെങ്കിൽ യേശു ക്രിസ്തു അങ്ങനെ ഒരു വിശുദ്ധ മന്ദിരത്തിലേക്കല്ല പ്രവേശിച്ചത്. ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രവർത്തിച്ചനാകുവാൻ സ്വർഗത്തിലേക്ക് അത്രയേ പ്രവേശിച്ചത്. എന്നാൽ യേശു ക്രിസ്തു തന്റെ മഹാപുരോഹിത ശുശ്രൂഷ ചെയ്യുന്നത് തന്റെ രക്തവുമായി വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്നുകൊണ്ടാണ്. അതാണ് മഹാപുരോഹിതന്റെ ശുശ്രൂഷ, അതാണ് മഹാപുരോഹിതന്റെ ശുശ്രൂഷ, അല്ലാതെ വേറൊന്നുമല്ല. അത് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വെച്ച് ചെയ്യാൻ കഴിയില്ലായിരുന്നു. കാരണം യേശു ക്രിസ്തു മരിക്കണം, മരിച്ചു ഉയർത്തെഴുന്നേറ്റിട്ട് എന്നേക്കും ജീവിക്കുന്നവനായി മഹാപുരോഹിതനായിട്ടാണ് കരേണ്ടത്. അതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്, താഴേക്ക് മുമ്പ് പറയുന്നത്, മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടി വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്ന പോലെ അവൻ തന്നെത്താൻ കൂടെ കൂടെ അർപ്പിക്കേണ്ടതില്ല. അങ്ങനെയായ ലോകാവസാനം മുതൽ അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി, ഒരിക്കലായി അവൻ വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്നു. അന്നേരം ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം, യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ ഈ ഭൂമിയിലെ വിശുദ്ധ മന്ദിരത്തിലല്ല സ്വർഗത്തിലാണ്. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തു സ്വർഗത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന മഹാപുരോഹിതനാണ് എന്നാണ് ദൈവവചനം പഠിപ്പിക്കുന്നത്. മൂന്നാമത് എബ്രായലേഖനം 7-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ ആ മഹാപുരോഹിതന്റെ പ്രത്യേകത വീണ്ടും പറയാണ്. ഇതും സങ്കീർത്തനം 110-ാം സങ്കീർത്തനത്തിലെ വാക്യമാണ്. യേശു ക്രിസ്തു ദൈവത്തിന്റെ വലത്തെ ഭാഗത്തിരിക്കുമ്പോൾ കർത്താവ് പറയാണ്, നീ എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് കർത്താവ് അരുളി ചെയ്തു, അനുദവിക്കുന്നില്ല എന്ന് തന്നോട് അരുളി ചെയ്തവൻ ഇട്ട ആണിയോടുകൂടി തന്നെ. ആണ കൂടാതെ അല്ല എന്നതിന് ഒത്തവണ്ണം അവൻ വിശേഷമേറിയ നിയമത്തിന് ഉത്തരവാദിയായിരുന്നു. അടുത്ത വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം, മരണം നിമിത്തം അവർക്ക് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അവർക്ക് നിലനിൽക്കുവാൻ മുടക്കം വരികൊണ്ട് പുരോഹിതന്മാരായി തീർന്നവൻ അനേകരാകുന്നു, ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിത്യം അത്ര പ്രാവശ്യം. യേശു മഹാപുരോഹിതനാവണമെങ്കിൽ എന്താവണമായിരുന്നു? എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാവണം. എപ്പോഴാണ് യേശു ക്രിസ്തു എന്നേക്കും ജീവിച്ചിരിക്കുന്നവനായി മാറിയത്? വെളിപാട് പുസ്തകം അതിന്റെ 1-ാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തു തന്നെ പറയുന്നുണ്ട്. വെളിപാട് പുസ്തകം 1-ാം അധ്യായം 1-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യം എവിടെ പറയാണ്, ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു, മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ പക്കൽ ഉണ്ട്. അന്നേരം അടുത്തത് യേശു ക്രിസ്തു മരണമില്ലാത്തവനായി ഉയർത്തെഴുന്നേറ്റ് എന്നേക്കും ജീവിച്ചിരിക്കുന്ന മഹാപുരോഹിതൻ ആയെങ്കിൽ മാത്രമേ യേശു ക്രിസ്തു യഥാർത്ഥത്തിൽ മഹാപുരോഹിതനാകാൻ കഴിയത്തുള്ളൂ. കാരണം താഴേക്ക് വരുമ്പോൾ പറയുന്നുണ്ട് 25-ാമത്തെ വാക്യം 24-ാമത്തെ വാക്യം ഇവനോ എന്നേക്കും ഇരിക്കുന്നത് കൊണ്ട് മാറാത്ത പൗരോഹിതം അത്രേ പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നവനാകയാൽ അവരെ പൂർണമായി രക്ഷിപ്പാൻ പ്രാപ്തരാകും. സദാ ജീവിച്ചിരിക്കുന്ന ഒരു മഹാപുരോഹിതനാണുള്ളത്. മരണത്തിൽ നിന്നുയർത്തെഴുന്നേറ്റ് ആ ശുശ്രൂഷ തുടങ്ങിയ യേശു ക്രിസ്തു സദാ ജീവിച്ചിരിക്കുന്ന മഹാപുരോഹിതനാണ്. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതൻ, ആ പുരോഹിതന്മാരെ പോലെ സ്വന്തം പാപങ്ങൾക്ക് വേണ്ടിയും തന്റെ ജനങ്ങൾ തന്റെ ജനത്തിന്റെ പാപങ്ങൾക്കായും സ്വന്തം പാപങ്ങൾക്കായും പിന്നെ ജനത്തിന്റെ പാപങ്ങൾക്കായും ദിനം പ്രതി യാഗം കഴിപ്പാൻ ആവശ്യമില്ലാത്തവൻ തന്നെ. അവിടെ പറയണം, അവന് സ്വന്തം പാപത്തിന് വേണ്ടി യാഗം കഴിക്കേണ്ട കാര്യമില്ലായിരുന്നു, കാരണം അവനിൽ പാപമില്ലായിരുന്നു. എന്നാൽ അവൻ സ്വന്തം മരണത്തിൽ കൊണ്ട് മറ്റുള്ള പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കും യാഗം കഴിച്ചു. മാത്രമല്ല 28-ാമത്തെ വാക്യത്തിൽ പറയാണ്, ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ പുരോഹിതന്മാരാക്കുന്നു, ന്യായപ്രമാണത്തിന് പിന്നിലുള്ള ആണയുടെ വചനമോ. ആ ആണ എന്ന് പറഞ്ഞത് 21-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന നീ എന്നേക്കും പുരോഹിതൻ എന്ന് കർത്താവ് അരുളി ചെയ്തതാണ്. ആ ആണയുടെ വചനമോ അവിടെ പറയണ എന്നേക്കും തികഞ്ഞവനായി തീർന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. ആരാണ് പുരോഹിതൻ? തികഞ്ഞവനായി തീർന്ന പുത്രനാണ് പുരോഹിതൻ. പുത്രനാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ തന്നെ. എന്നാൽ തികഞ്ഞവനായിട്ടില്ലായിരുന്നു. തികഞ്ഞവനായത് അനുസരണം പഠിച്ചാണ് തികഞ്ഞവനായത്. തികഞ്ഞവനായി തീർന്നവനാണ് മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായി തീർന്നു. തികഞ്ഞവനായി തീർന്ന യേശു ക്രിസ്തുവിന്റെ അടുത്താണ് പിതാവ് പറഞ്ഞിരിക്കുന്നത്, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു, നീ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനാവണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ആ പുരോഹിതൻ ഈ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്ത് സ്വർഗത്തിലാണ് ശുശ്രൂഷ ചെയ്ത്. ആ ശുശ്രൂഷ മരിച്ചുയർന്നെഴുന്നേറ്റ് തന്റെ രക്തവുമായി വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്നിട്ടാണ്. ആ ശുശ്രൂഷ എന്നേക്കും നിലനിൽക്കുന്നതാണ്. മരണമില്ലാത്തവനാണ്. മരണമില്ലാത്തവൻ മാത്രമേ ആ ശുശ്രൂഷ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. ഇനി ഇത് എബ്രഹാം കർത്താവ് ചുരുക്കി പറയാണ്. ഞാൻ ഇത്രയും പറഞ്ഞതിന്റെ കൺക്ലൂഷൻ ഇതാണ്. ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ പറയാണ് എബ്രഹാം 8-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ. നാം ഈ പറയുന്നതിന്റെ സാരം എന്താണ് ഒരു കൺക്ലൂഷൻ ഞാൻ ഈ പറഞ്ഞതിന്റെ കാര്യം എന്താണ്? സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നവനായ, ഇതെഴുതുമ്പോൾ യേശുക്രിസ്തു ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് മഹിമാസനത്തിൽ ഇരിക്കുക. അവിടെ പറയാണ് ആരാണ് ആ പുരോഹിതൻ, ആ പുരോഹിതന്റെ ശുശ്രൂഷ എന്താണ്? അവിടെ പറയാണ് സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലത്ത് ഭാഗത്തിരുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് തന്നെ സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും മഹാപുരോഹിതൻ നമുക്കുണ്ട്. സ്വർഗത്തിൽ ദൈവം സ്ഥാപിച്ച ഒരു കൂടാരമുണ്ട്. ആ കൂടാരത്തിലാണ് ഈ പുരോഹിതൻ ശുശ്രൂഷ ചെയ്യുന്നത്. അത് ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നുകൊണ്ടാണ് ആ ശുശ്രൂഷ ചെയ്യുന്നത്. ഈ വാക്യങ്ങളിലെല്ലാം ക്ലിയറാണ്. യേശു ക്രിസ്തുവിന്റെ മഹാപുരോഹിത ശുശ്രൂഷ, യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ അവസാനം, യേശു ക്രിസ്തുവിന്റെ യാഗമായിട്ടുള്ള കുഞ്ഞാടായിട്ടുള്ള ശുശ്രൂഷ തീരുന്നിടത്താണ് യേശു ക്രിസ്തുവിന്റെ മഹാപുരോഹിത ശുശ്രൂഷ തുടങ്ങുന്നത്. അടുത്ത വാക്യം കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് പറയാണ്. 4-ാമത്തെ വാക്യത്തിൽ പറയാണ്, അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ മഹാപുരോഹിതൻ ആകുകയില്ലായിരുന്നു. കാരണം എന്താണെന്ന് അറിയാമോ? ഭൂമിയിലെ ഭൗതിക കൂടാരത്തിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവർ അനേകരുണ്ട്. എന്നാൽ മോശം കൂടാരം തീർക്കാൻ സ്ഥാപിച്ചപ്പോൾ ദൈവം നിനക്ക് സ്വർഗത്തിലുള്ളതിന്റെ മാതൃകയായിട്ടാണ് ഇത് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. ആ മാതൃകയിലാണ് ഭൂമിയിലുള്ള പുരോഹിതന്മാർ ശുശ്രൂഷ ചെയ്തതെങ്കിൽ യേശുക്രിസ്തു എന്ന മഹാപുരോഹിതൻ ശുശ്രൂഷ ചെയ്യുന്നത് സ്വർഗത്തിലാണ്. അത് ഉയർത്തെഴുന്നേറ്റിട്ടാണ് യേശുക്രിസ്തു തന്റെ രക്തവുമായി വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്ന് എന്നേക്കുമുള്ള വീണ്ടെടുപ്പ് പ്രാപിച്ചു. ഇത്രയും വാക്യങ്ങളിൽ കൂടി വളരെ ക്ലിയർ ആണ് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ എന്താണ്. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ ഭൂമിയിൽ യേശുക്രിസ്തു, അതുകൊണ്ട് തന്നെ സുവിശേഷത്തിൽ ഒറ്റ ഒരിടത്ത് പോലെ യേശുക്രിസ്തുവിനെ മഹാപുരോഹിതൻ എന്ന് പറഞ്ഞിട്ടില്ല. കാരണം അങ്ങനെ ആയിരുന്നില്ല. യേശുക്രിസ്തുവിന്റെ ആ ശുശ്രൂഷ ഭൂമിയിൽ ആയിരുന്നില്ല. അടുത്ത വാക്യം, യേശുക്രിസ്തു എങ്ങനെയാണ് പുരോഹിതനായത് എന്നുള്ളത് എബ്രായ ലേഖനം 7-ാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെയും 16-ാമത്തെയും വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. അവിടെ പറയാണ് പഴയ നിയമത്തിന്റെ പൗരോഹിത്യം ജഡപ്രകാരമുള്ള കൽപ്പന പ്രകാരമായിരുന്നുവെങ്കിൽ, അവിടെ പറയുന്നത് ജഡസംബന്ധമായ കൽപ്പനയുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞുപോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ വേറെ ഒരു പുരോഹിതൻ മൽക്കീസേദെക്കിന് ക്രമമായി ഉദിക്കുന്നു എന്ന് ഏറ്റവും അധികം തെളിയുന്നു. നീ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്നല്ലോ സാക്ഷ്യം പറഞ്ഞു. അവിടെ പറഞ്ഞിരിക്കുന്ന എന്താണെന്നറിയാമോ? ബൈ ദ ഇൻഡിസ്ട്രക്റ്റബിൾ ലൈഫ് He became the high priest on the order of Melchizedek. എങ്ങനെയാണ്? ഇൻഡിസ്ട്രക്റ്റബിൾ ലൈഫ്, നശിച്ചുപോകാത്ത ജീവന്റെ ശക്തിയിലാണ് യേശുക്രിസ്തു മഹാപുരോഹിതനായിരുന്നത്. എന്താണ് ആ യേശുക്രിസ്തു നശിച്ചുപോകാത്ത ജീവന്റെ ശക്തി? എഫേസ്യ ലേഖനം അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ ഇൻഡിസ്ട്രക്റ്റബിൾ ലൈഫ് എന്താണെന്ന് പറയുന്നുണ്ട്. അവിടെ പറയണം അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ച് അവനെ മരിച്ചവരുടെ ഇടയിൽ ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ തന്റെ വലത്ത് ഭാഗത്ത് എല്ലാ വാഴ്ചകൾക്കും അധികാരത്തിനും ശക്തിക്കും കർത്തൃത്വത്തിനും എല്ലാത്തിനും മുകളിൽ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരുത്തുകയും ചെയ്തു. ഇതാണ് ഇൻഡിസ്ട്രക്റ്റബിൾ ലൈഫ്. ഈ ഇൻഡിസ്ട്രക്റ്റബിൾ ലൈഫിനാൽ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരുന്നുകൊണ്ട് യേശു ക്രിസ്തു ശുശ്രൂഷ ചെയ്യുകയാണ്. ഇതേ ഇൻഡിസ്ട്രക്ടബിൾ ലൈഫ് കൊണ്ടാണ് നമ്മളും ഉയർത്തെഴുതിയിരിക്കുന്നത്. അതുകൊണ്ടാണ് രണ്ടാമത്തെ വാക്യത്തിന്റെ രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെയും അവൻ ഇതേ ശക്തിയാൽ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതേ ശക്തിയാൽ ഉയർത്തെഴുന്നേറ്റത് കൊണ്ടാണ് നമ്മളും ജഡപ്രകാരമായിട്ടുള്ള കൽപ്പനകളുടെ പ്രമാണത്താലല്ല, അഴിഞ്ഞുപോകാത്ത ജീവന്റെ ശക്തിയാൽ, അതേ യേശുക്രിസ്തു ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ജീവന്റെ ശക്തിയാൽ തന്നെ നമ്മളും പുരോഹിതന്മാരായിത്തീരുന്നു, രാജകീയ പുരോഹിതന്മാരായിത്തീരുന്നു. നേരെ ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കും ഇതിൽ നിന്നും റെലവൻസ് എന്താ, ഇതൊക്കെ ഇങ്ങനെ തന്നെ മനസ്സിലാക്കട്ടെ, ഇങ്ങനെയാണ് ദൈവവചനം പഠിപ്പിക്കുന്നത് എന്നത് വളരെ ക്ലിയർ ആണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി എന്താണ് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷ, എന്താണ് യേശുക്രിസ്തു സ്വർഗത്തിൽ ചെയ്യുന്നത്? റോമാലേഖനം 8:34 റോമാലേഖനം 8:34 അവിടെ പറയാണ്, ക്രിസ്തുയേശു മരിച്ചവൻ എന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത്, യേശു ക്രിസ്തു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. ഉയർത്തെഴുന്നേൽപ്പിൽ കൂടി എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞിരിക്കുകയാണ്, അവിടെ അവൻ ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ഇതേ കാര്യമാണ് എബ്രായ ലേഖനം പറയുമ്പോൾ എബ്രായ ലേഖനകർത്താവ് അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ എബ്രായ ലേഖനം 7:25 റോമാലേഖനം 8:34 പറയാണ്, ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ, അവൻ ദൈവത്തിന് വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. എബ്രായലേഖനം 7:25 പറയാണ്, ഇവനോ എന്നേക്കും ഇരിക്കുന്നുകൊണ്ട് മാറാത്ത പൗരോഹിത്യമാവുന്ന പ്രാപിച്ചത്, അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ സദാ ജീവിച്ചിരിക്കുന്നവനാകിയാൽ അവൻ അവരെ പൂർണമായി രക്ഷിപ്പാൻ പ്രാർത്ഥന. ഞാൻ പറഞ്ഞത് എന്താണ് ഇതിന്റെ റെലവൻസ്, നമുക്ക് എന്താണ് ഇതിൽ ആപ്ലിക്കബിൾ ആവുന്നത്? യേശു ക്രിസ്തു പറയാണ്, തന്റെ അടുക്കൽ വരുന്നവര് വേണ്ടി പക്ഷപാതം കഴിക്കുക. ഈ മഹാപുരോഹിതന്റെ ശുശ്രൂഷ ഇതാണ്. മഹാപുരോഹിതന്റെ ആദ്യത്തെ ശുശ്രൂഷ തന്റെ രക്തവുമായി വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്ന് വീണ്ടെടുപ്പ് സ്ഥാപിച്ചു എങ്കിൽ അതിനുശേഷം യേശു ക്രിസ്തു ദൈവത്തിന്റെ സത്യകൂടാരത്തിൽ സ്വർഗത്തിൽ ദൈവത്തിന്റെ വലത്തു ഭാഗത്ത് ഇരുന്നു കൊണ്ട് യേശു ക്രിസ്തു സദാ ചെയ്യുന്ന ഒരു പൗരോഹിത്യ ശുശ്രൂഷ എന്താണെന്ന് അറിയാമോ? അത് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു വ്യക്തിക്ക് എപ്പോ കർത്താവിന്റെ സന്നിധിയിൽ അടുത്ത് ചെല്ലാൻ പറ്റും, എപ്പോഴാണ് ചെല്ലാൻ പറ്റുന്നത്? യേശു ക്രിസ്തു സദാ പക്ഷപാതം ചെയ്യുകയാണെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അടുക്കലേക്ക് സദാ എപ്പം വേണമെങ്കിലും അടുത്ത് ചെല്ലാം അല്ലേ? ഇതാണ് ഇതിന്റെ റെലവൻസ്. ഈ ശുശ്രൂഷകളൊക്കെ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തതല്ല, യേശു ക്രിസ്തു സ്വർഗത്തിലാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇതിന്റെ ഉപദേശം വ്യക്തമാക്കണം, വ്യക്തമായിട്ട് മനസ്സിലാക്കണം എന്ന് പറഞ്ഞത്. യേശു ക്രിസ്തു മഹാപുരോഹിതനാവുന്നത് ഈ ഭൂമിയിലല്ല, സ്വർഗത്തിലാണ്. മരിച്ചുയർത്തെഴുന്നേറ്റുകൊണ്ടാണ് യേശു ക്രിസ്തു മഹാപുരോഹിതനായത്. ഇതിന്റെ റെലവൻസ് എന്താണ് നമുക്ക്? അവിടെ എബ്രായ ലേഖനം അതിന്റെ 4:14 ഇതിന്റെ റിലവൻസ് പറയാണ്. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനെ. ആകാശത്തിൽ കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻടു ദ ഹെവൻസ് എന്നാണ്. സ്വർഗത്തിലേക്ക് കടന്നുപോയ ഒരു ശ്രേഷ്ഠ പുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് എന്താണെന്ന് അറിയാമോ? സ്വർഗത്തിലേക്ക് കടന്നുപോയി ദൈവത്തിന്റെ വലത്തു ഭാഗത്തിരുന്ന് സദാ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മഹാപുരോഹിതനായി അവൻ അവിടെ ഉള്ളതുകൊണ്ട് നമ്മുടെ സ്വീകാരം ഉപയോഗിച്ചു. യേശു ക്രിസ്തുവിന് സ്വർഗത്തിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കാനായിട്ട് എങ്ങനെ കഴിയും? നേരെ ഞാൻ ചോദിക്കുന്നത്, ഇതെല്ലാം യേശു ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷമാണ് നടന്നതെന്ന് പറഞ്ഞു. എന്നാൽ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ എന്തായിരുന്നു ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മഹാപുരോഹിതനാകാനായിട്ട് അവൻ യോഗ്യനായി തീരുകയായിരുന്നു ഈ ഭൂമിയിൽ വെച്ചിട്ട്. അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതയിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തക്ക സമയത്തുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തു. എന്താ കാര്യം എന്നറിയാമോ? ഈ സ്വർഗത്തിലിരിക്കുന്ന മഹാപുരോഹിതൻ ആരാണെന്നറിയാമോ? സ്വർഗത്തിലിരിക്കുന്ന മഹാപുരോഹിതൻ ഒരു മനുഷ്യനാണ്. യേശു ക്രിസ്തു തന്റെ മനുഷ്യത്വത്തിലാണ് ഇപ്പോഴും പക്ഷപാതം ചെയ്യുന്നത്. മനുഷ്യത്വത്തിലെ മനുഷ്യന് വേണ്ടി പക്ഷപാതം ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇതൊക്കെ പറയുമ്പോഴും നിങ്ങൾ ചിലപ്പോൾ പുതിയ ഉപദേശം, നിങ്ങൾ ബൈബിളിന്റെ ഉപദേശമാണ് ഞാൻ പറഞ്ഞത്. യേശു ക്രിസ്തു മനുഷ്യൻ എന്ന നിലയിലാണ് പക്ഷപാതം ചെയ്യുന്നത്. എങ്ങനെ തിമോത്തിയോസിന്റെ ഞാനത് വായിച്ചു, തിമോത്തിയോസ് 1 തിമോത്തിയോസ് അതിന്റെ 2-ാം അധ്യായം, 2-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യവും 6-ാമത്തെ വാക്യവും. അവിടെ പറയാണ് ദൈവത്തിനും മനുഷ്യർക്കും നടുവിൽ മധ്യസ്ഥൻ ദൈവമല്ല മനുഷ്യനാണ്. യേശു ഈ ഭൂമിയിൽ നിവർത്തെഴുന്നേറ്റ് തന്റെ മനുഷ്യത്വത്തിൽ തന്നെ തനിക്കറിയാം നാം കടന്നുപോകുന്ന വേദനകൾ. നാം എന്തൊക്കെ രീതിയിൽ പരീക്ഷിക്കപ്പെടുന്നു, ഏതൊക്കെ രീതിയിൽ പരീക്ഷിക്കപ്പെടുന്നു, നമ്മുടെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് ഈ ലോകത്തിലുള്ള ഒറ്റ മനുഷ്യൻ അറിയത്തില്ലെങ്കിലും സ്വർഗത്തിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന മഹാപുരോഹിതൻ അറിയാൻ കഴിയും നമ്മളുടെ പരീക്ഷകൾ എന്താണെന്നല്ല. കാരണം ഈ ഭൂമിയിൽ വെച്ച് അവൻ കഷ്ടമനുഭവിച്ച് അനുസരണം പഠിച്ച് തികഞ്ഞവനായി മഹാപുരോഹിതനായവനാണ്, അല്ല ചുമ്മാതെ മഹാപുരോഹിതനായതല്ല. അതാണ് ബൈബിളിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉപദേശം. എന്നിട്ട് ഞാൻ പറഞ്ഞതിന്റെ ഇത്രയും കാര്യങ്ങളൊന്നും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശു ക്രിസ്തുവിന്റെ മഹാപുരോഹിതി ശുശ്രൂഷ എന്താണ്, എവിടെയാണ്, എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കർത്താവ് പറയാണ് കർത്താവ് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആ പക്ഷപാതം ചെയ്യുന്ന മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ, നമ്മുടെ ബലഹീനത എന്ന് പറഞ്ഞാൽ പാപമാണ് എന്നുള്ള അടുത്ത വാക്യത്തിൽ വായിച്ചു കഴിഞ്ഞാൽ അറിയാം. 5-ാമത്തെ അധ്യായം ഞാൻ കഴിഞ്ഞ ആഴ്ച വായിച്ചാണ്, അതിലേക്ക് പോകുന്നില്ല. നമ്മുടെ ബലഹീനത പാപമാണ്, നമ്മുടെ ബലഹീനതകളിൽ യേശു ക്രിസ്തുവിന് സഹതാപം കടിക്കാൻ കഴിയും. അവനിൽ പാപമില്ലായിരുന്നു എങ്കിൽ പോലും, കാരണം എന്താണെന്ന് അറിയാമോ, അവൻ ഈ ഭൂമിയിൽ വന്ന് മനുഷ്യനായി എല്ലാ കഷ്ടങ്ങളിലും കൂടി കടന്നുപോയവനാണ്. അവനെല്ലാ മനുസരണം പഠിച്ചത് കഴിഞ്ഞവനാണ്. അവൻ സ്റ്റെപ്പ് 1, 2, 3 എന്ന് പറഞ്ഞനുസരിച്ച് അവസാനം ഗത്സമനയിൽ വെച്ച് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അവസാനത്തെ അനുസരണവും പഠിച്ച് തികഞ്ഞവനായി തന്റെ യാഗമായി തന്റെ ജീവനെ അർപ്പിച്ച് ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്ന് എന്നേക്കും ജീവിച്ചിരിക്കുന്ന മഹാപുരോഹിതനാണ് നമുക്കുള്ള. അതുകൊണ്ട് ദെയർഫോർ അവിടെ പറയാണ് കരുണ ലഭിക്കുവാനും തക്ക സമയത്തുള്ള സഹായത്തുള്ള കൃപ പ്രാപിക്കുവാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത്. മനുഷ്യരുടെ നമുക്ക് ധൈര്യത്തോടെ അടുത്തെല്ലാം പറ്റത്തില്ല. ധൈര്യത്തോടെ മനുഷ്യരുടെ അടുത്ത് കഴിഞ്ഞാൽ മനുഷ്യരുടെ സ്വഭാവം മനുഷ്യൻ കാണിക്കും. നമ്മുടെ ഉള്ള അവസ്ഥ ലോകത്തുള്ള ഒരു മനുഷ്യരുടെ അടുത്ത് പറഞ്ഞാലും അവർക്ക് മനസ്സിലാവത്തില്ല. കാരണം അവരെല്ലാം അത് വെച്ചിട്ട് നമ്മളെ ചൂഷണം ചെയ്യും. അതുകൊണ്ട് തന്നെ പാപം മനുഷ്യരുടെ അടുത്ത് ഏറ്റുപറയുന്ന ഒരു പരിപാടി ദൈവവചനത്തിലില്ല, അങ്ങനൊരു ഉപദേശം ബൈബിളിലില്ല. യാക്കോബ് ലേഖനത്തിൽ അത് പറയുന്നത് രോഗത്തിനുമായിട്ട് ബന്ധപ്പെട്ടാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞത് പാപം ഏറ്റുപറയേണ്ടത് ഇതെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഉറച്ച പുരോഹിതന്റെ അടുത്താണ്. ആ പുരോഹിതൻ യേശു ക്രിസ്തു ആണ്. മനുഷ്യരുടെ അടുത്ത് പുരോഹിതന്മാരുടെ അടുത്ത് പോയി ഏറ്റുപറയുന്നവരുടെ സ്ഥിതി പിന്നെ നമുക്ക് മനസ്സിലാവും. ഞാൻ പറഞ്ഞത് ഈ പുരോഹിതന് എല്ലാം മനസ്സിലാവും, എല്ലാം മനസ്സിലാവും. നമ്മുടെ പരീക്ഷ എന്താണെന്ന് മനസ്സിലാവും, നമ്മുടെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവും, നമ്മുടെ ബലഹീനത എന്താണെന്നാണ് മനസ്സിലാവാനായിട്ട്. കാരണം അവൻ സ്വർഗത്തിലിരുന്ന പുരോഹിതനല്ല, സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവനാണ്, ഈ ഭൂമിയിൽ ജീവിച്ചവനാണ്, എന്നിട്ട് സ്വർഗത്തിലേക്ക് കയറിപ്പോയവനാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ആകാശങ്ങളിൽ കൂടി കടന്നുപോയ മഹാപുരോഹിതൻ, സ്വർഗത്തിലേക്ക് കടന്നുപോയ മഹാപുരോഹിതൻ. അതാണ് പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി, കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്ത വലുപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നുപോയ മഹാപുരോഹിതൻ. അന്നേരം ഞാൻ പറഞ്ഞത് അങ്ങനെ ഈ യേശു ക്രിസ്തുവാണ്. ബാക്കിയിലേക്ക് പോകാനായിട്ട് കണ്ടില്ല, 10-ാമത്തെ അധ്യായത്തിലേക്ക് പോകുകയാണ്. ഈ ആ പൌരോഹിത്യ ശുശ്രൂഷയിൽ കൂടിയാണ് യഥാർത്ഥത്തിൽ ന്യൂ കവനന്റ് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ ഒരു പുതിയ ഉടമ്പടി തുടങ്ങുന്നത്. ആ പുതിയ ഉടമ്പടിയുടെ മധ്യസ്ഥനാണ് യേശു ക്രിസ്തു. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അതുകൊണ്ട് നമുക്ക് പാപമോചനം മാത്രമല്ല, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനാൽ നമുക്ക് എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്തില്ല. കർത്താവിന്റെ കൃപ നമുക്ക് പ്രാപിക്കാൻ, നമുക്ക് കരുണയും പ്രാപിക്കാം. കാരണം യേശു ക്രിസ്തു എന്നേക്കും ജീവിച്ചിരിക്കുന്നു. ഇനി പറഞ്ഞ കാര്യങ്ങൾ നിർത്തട്ടെ. ഞാൻ പറഞ്ഞത് യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിന്റെ 2 ശുശ്രൂഷകളും എന്താണ്, എവിടെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലായില്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് തെറ്റുവരാനായിട്ട് സാധ്യതയുണ്ട്. യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തു മഹാപുരോഹിതനായിരുന്നില്ല, യേശു ക്രിസ്തു കുഞ്ഞാടായിരുന്നു. പാപമില്ലാത്തവനായിട്ട് ഈ ഭൂമിയിൽ വന്നു, പാപമില്ലാത്തവനായിട്ട് തന്നെ ജീവിച്ചു, പാപമില്ലാത്തവനായിട്ട് തന്നെ അർപ്പിച്ചു. അതിൽ ദൈവത്തിന്റെ അടിസ്ഥാന ഉപദേശം അതാണെങ്കിൽ 2-ാമത്തെ ശുശ്രൂഷയിൽ കൂടി യേശു ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ പാപമില്ലാത്തവനായി തന്നെ ജീവിക്കുമ്പോൾ തന്നെ യേശു യേശുക്രിസ്തു അനുസരണം പഠിച്ച് തികഞ്ഞവരായി തീർന്നു. ഹി വാസ് ഹോളി ബട്ട് ഹി ബിക്കെയിം പെർഫെക്റ്റ്. ഹോളിനെസ്സും പെർഫെക്ഷനും രണ്ടും രണ്ടാണ്. ഹി വാസ് ഹോളി ബട്ട് ഹി ബിക്കെയിം പെർഫെക്റ്റ് ആൻഡ് ബിക്കെയിം ദ ഹൈ പ്രീസ്റ്റ്. അങ്ങനെ അവൻ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു കൊണ്ട് മഹാപുരോഹിത ശുശ്രൂഷ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ശുശ്രൂഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു മരിച്ചവൻ ഉയർത്തെഴുന്നേറ്റവൻ അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് ഏത് സമയത്തും കർത്താവിന്റെ സന്നിധിയിലേക്ക്